2020 May 15 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 8 പേജിൽ നിന്ന്. EPF ഇളവ്, കയ്യിൽ പണം നിറയും, നികുതി ഭാരവും കൂടും. കൊച്ചി, മാർച്ചിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം 100-ൽ താഴെ പേർ ജോലി ചെയ്യുന്നതും ശരാശരി ശമ്പളം 15,000 രൂപയുമായ സ്ഥാപനങ്ങളിലെ ജോലിക്കാരനും തൊഴിലുടമയും അടയ്ക്കുന്ന 12% വീതം EPF വിഹിതം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലേത് കൂടി കേന്ദ്ര സർക്കാർ അടയ്ക്കുമെന്ന് ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. മാർച്ച് മെയ് മാസങ്ങളിലെയും സർക്കാർ അടയ്ക്കും. ഈ ആനുകൂല്യത്തിന് പുറത്തുള്ള കമ്പനികളുടെയും തൊഴിലാളികളുടെയും വിഹിതമാണ് 3 മാസത്തേക്ക് 12-ൽ നിന്ന് 10% ഇതുവഴി 4.3 കോടി തൊഴിലാളികളുടെയും 6.5 ലക്ഷം സ്ഥാപനങ്ങളുടെയും കൈവശം 6,750 കോടി രൂപ അധികമായി എത്തും. തൊഴിലാളികൾക്ക് ശമ്പളത്തിൽ EPF വിഹിതത്തിന്റെ വർധനയുണ്ടാകും, നികുതി ഭാരം കൂടും. EPF വിഹിതം ഒഴിവാകുന്നത് വഴി കൈവശം കൂടുതൽ പണമെത്തുമെങ്കിലും ഇത് നികുതി ഭാരം വർദ്ധിക്കാനിടയാക്കും. ഉദാഹരണം നോക്കാം. ഒരാളുടെ മെയ് ജൂൺ ജൂലൈ ശമ്പളം 150,000 രൂപ എന്നിരിക്കട്ടെ. EPF വിഹിതം 12% കണക്കാക്കിയാൽ അടയ്ക്കേണ്ടത് 10,000 രൂപ, 10% കണക്കാക്കിയാൽ 15,000 ര�ൂപ, നേട്ടം 3,000 രൂപ. ആദായ നികുതിയിൽ സെക്ഷൻ 80C പ്രകാരം ഇളവുകൾ നേടാൻ ഒട്ടേറെ വഴികളുണ്ട്. ഇത്തരത്തിൽ ഇളവുകൾ നേടുന്ന ഒരാളുടെ പക്കലേക്ക് 3,000 രൂപ അധികമായി എത്തുമ്പോൾ ഇളവ് കിട്ടാതാകും. ഫലത്തിൽ ഏത് നികുതി സ്ലാബിലാണോ അദ്ദേഹം ഉൾപ്പെടുന്നത് ആ നികുതി അദ്ദേഹം അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ 3,000 രൂപയുടെ ഇളവ് കൂടി കിട്ടത്തക്ക വിധമുള്ള മറ്റൊരു നിക്ഷേപ പദ്ധതി അദ്ദേഹം 3 മാസത്തിനിടെ കണ്ടെത്തേണ്ടി വരും. ഇത്തരത്തിൽ ലഭിക്കുന്ന അധിക പണം പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, വോളണ്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയിൽ നിക്ഷേപിക്കാം. TDS, TCS എന്നിവ കുറച്ചത് പണലഭ്യത കൂട്ടുമെങ്കിലും നികുതി നിയമം പാലിക്കുന്നവർക്ക് യാതൊരു പ്രയോജനവും ഇതുകൊണ്ട് ലഭിക്കുന്നില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പലിശ, കമ്മീഷൻ, ലാഭവിഹിതം, പ്രൊഫഷണൽ ഫീസ്, വാടക, മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ തുടങ്ങി ശമ്പളേതര വരുമാനത്തിനാണ് സ്രോതസ്സിൽ നിന്ന് നികുതി പിടിക്കുന്നത്. വാർഷിക ശമ്പളേതര വരുമാനം 15,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 10% TDS. ഇത് ബാങ്കുകളും മ്യൂച്വൽ ഫണ്ട് കമ്പനികളും നേരിട്ട് പിടിച്ച് സർക്കാരിലേക്ക് അടയ്ക്കും. ഇത് ഇന്നലെ മുതൽ 7.5% കുറഞ്ഞെങ്കിലും പിന്നീട് ആദായ നികുതി അടയ്ക്കുമ്പോൾ മൊത്തം വരുമാനത്തിന് നികുതി നൽകേണ്ടി വരുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സെൻട്രൽ കൌൺസിൽ അംഗം ബാബു എബ്രഹാം കള്ളിവയലിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉദാഹരണത്തിന്, സ്ഥിര നിക്ഷേപത്തിന് പലിശയായി 50,000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ. 10% TDS പിടിച്ചിരുന്നപ്പോൾ ബാക്കി തുക 45,000 രൂപ, ഇപ്പോൾ TDS 7.5%, ബാക്കി തുക 46,250 രൂപ. ആദായ നികുതി അടയ്ക്കുമ്പോൾ നേരത്തെ 10% TDS കിഴിച്ച് ബാക്കി മൊത്ത വരുമാനത്തിന് 20% നികുതി അടച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ആദായ നികുതി ബാധ്യതയിൽ TDSൽ നിന്ന് കുറഞ്ഞ 2.5% കൂടി ചേർത്ത് അടയ്ക്കണം, അതായത് മൊത്ത വരുമാനത്തിന്റെ 22.5%. ഫലത്തിൽ TDS കുറഞ്ഞെങ്കിലും ആദായ നികുതി ബാധ്യത കൂടും.